മലയാളത്തിലെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ സക്രിയ മാഷ് ഇത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഒരുപാട് പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുസ്തകം ആദ്യം കൈ കിട്ടിയപ്പം, ഇതിവിടെ ആദ്യം തിരുവനന്തപുരത്ത് വരുന്നത് പബ്ലിഷ് ചെയ്തതിന് മുമ്പേ വന്നിരുന്നു, മാതൃഭൂമി ബുക്ക് ഫെയറിൻ്റെ സമയത്ത്, ബുക്ക് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പബ്ലിഷർ ഇവിടെ കുറച്ച് അഡ്വാൻസ് കോപ്പീസ് കൊണ്ടുവന്നിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ച് പേര് വാങ്ങിയിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ വായിക്കാനൊരു ശ്രമം നടത്തിയതാണ്. ആദ്യത്തെ ശ്രമം സത്യം പറഞ്ഞാൽ പരാജയപ്പെട്ടു. എന്നുവെച്ചാൽ വായിച്ചത് സക്രിയ എഴുതുമ്പോൾ എങ്ങനെ എഴുതും എന്നൊരു മുൻ ധാരണയോടെ വായിച്ചു തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന നോവലുകളുടെ എല്ലാ ജോണറുകളും മനസ്സിൽ കണ്ടുകൊണ്ടോ വെച്ചപ്പോൾ അതിലൊന്നിലേക്കും ഇത് ഫിറ്റിൻ ചെയ്യുന്നില്ല. അതായിരുന്നു വായനക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കും വേറെ എൻ്റെ ഒപ്പം വായിച്ച പലർക്കും ഉണ്ടായിരുന്നൊരിത്. ഞങ്ങൾ രണ്ടാമത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും ഒരു പുതിയ ജോണറാണ്. ഇത് വായിച്ചു തുടങ്ങിയപ്പം തോന്നിയത് വോഡ് ഹൗസ് ആണെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഒരു വഴിയെ പോകാൻ തുടങ്ങി, കുറച്ച് ഫാൻറ്റസി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിറാണ്ടല്ലോ ആണോ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വെയിറ്റിംഗ് ഗോദോയുടെ കഥയിലേക്ക് പോയി. അങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു ജെൻഡർ ബെൻഡിങ് ആയിരുന്നില്ല, ഒരു ജെൻഡർ ക്രിയ അല്ല, സോറി, ജോണർ ബെൻഡിങ് ആയിരുന്നില്ല, ജോണർ ക്രിയേഷൻ ആണ് എന്ന് ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ കുറച്ച് പേരെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ലോർഡ് സ്പൈഡർ ആരാണ്? മലയാളിയാണോ?
അതെ, ലോർഡ് സ്പൈഡറുടെ ഒരു ബേസിക് ലൊക്കേഷൻ കേരളം പോലെയുള്ള ഒരു സ്ഥലമാണ്. കാരണം തൊട്ട അയൽവക്കത്ത് ഈ ഇയാളുടെ അക്കോംപ്ലീസ് ആയിട്ടുള്ള കൊളാബറേറ്റർ പിള്ള വരുന്ന തൊട്ട അയൽവക്കത്തുള്ള തിരുനെൽവേലിയിൽ നിന്നാണ്. അപ്പം എസൻഷ്യലി മീനച്ചിൽ, ഇതിനകത്ത് കേരളത്തിലെ ഒരു ലൊക്കേഷൻ, ഇതിനകത്ത് പറയുന്ന മീനച്ചിൽ എന്ന് പറയുന്ന നദിയാണ് ഇതിനകത്ത് പറയുന്ന ഒരു ഒരു കേരള ഫാക്ടർ. അയാൾ മലയാളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 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 ആ കരിമീൻ അതെ 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 അല്ല, മലയാളിയായിട്ട് അയാളെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, മലയാളിയായിട്ട് പ്രസൻറ്റ് ഒരു ഒരു എഴുത്തുകാരൻ എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ.
എഴുത്തുകാരൻ്റെ വായിൽ നിന്ന് തന്നെ അഡ്മിഷൻ വേണമായിരുന്നു, എന്നാലും അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. സാർ, ഇത് ഏത് ജോണർ ആണെന്നാണ് ശരിക്കും മനസ്സിൽ കണ്ടിരുന്നത്?
ഞാനങ്ങനെ കണ്ടേയില്ല സുനിത. എന്നാൽ ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കഥ കിട്ടിയപ്പോൾ നമ്മളൊരു കഥ എഴുതുന്ന പോലെ തന്നെ, ഏത് ചെറുകഥ എഴുതുന്ന പോലെ, ഞാനൊരു ചെറുകഥ എഴുതുകാരനാണല്ലോ. അപ്പോൾ നോവൽ എഴുതിയിട്ടില്ല, ഇതിന് മുമ്പ് വലിയ നോവൽ എഴുതിയിട്ടില്ല, ചെറിയ നീണ്ട കഥയല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് എഴുതി വന്നപ്പോൾ ഈ നമ്മൾക്ക്, എനിക്ക് തോന്നി എഴുത്തുകാർക്കുണ്ടാകുന്ന ഒരു അത്യാഗ്രഹം പോലുള്ള സാധനം, നമുക്ക് പറയാനുള്ളതെല്ലാം ഒരു നോവലിനകത്ത് പറഞ്ഞ് തീർക്കാനുള്ള ഒരു ശ്രമം ചിലപ്പം ഉണ്ടായി കാണാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് പലരും ഇതിനെ റിവ്യൂവേഴ്സ് പലരും ഇതിനെ പിന്നെ ഡെൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വിളിച്ചായിട്ട് ഞാൻ കണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് തിരികെ വെച്ചിരിക്കുന്നു പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ, പക്ഷെ എനിക്ക് ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതൊരു നമ്മൾ ഇപ്പോൾ ഒരു കഥ എഴുതാനിരിക്കും, വീണ്ടും ഞാൻ കഥ എഴുതാനിരിക്കുന്ന പോലെ മറ്റൊരു കഥ പോലെ ആയിരിക്കരുത് ഇത്. അതിൻ്റെ ക്രാഫ്റ്റ് ആയിരിക്കരുത്, അതിൻ്റെ വിഷയമായിരിക്കരുത്, അതിൻ്റെ സമീപനമായിരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം ഇന്ത്യയിൽ ഇൻഡോ ആംഗ്ലിയൻ ഫിക്ഷൻ കൂടുതലും ഒന്നെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ, ഇതിനകത്ത് വളരെ മഹാന്മാരായ ആളുകളത് ആളുടെ കാര്യം ഞാൻ പറയുന്നത്, അതല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെയും റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അതൊക്കെ, അതാണ് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ, എനിക്കതിൽ സത്യം പറഞ്ഞാൽ എനിക്കതിൽ ഒരു താല്പര്യവും ഇല്ല. അതെൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലം എന്ന് കരുതിയാൽ മതി. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും അതും ഇതും പ്രണയം ഇത് ഇത്തരം കാര്യങ്ങൾ എന്നെ, എനിക്കൊട്ടും എഴുതാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഇനി അതിനെ എഴുതി അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകണ്ട. ഇതൊരു എഴുത്തുകാരൻ്റെ പ്രശ്നമാണ് സുനിത. ഒരു ഫിക്ഷനിൽ നിന്ന് നോൺ ഫിക്ഷനിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ, അയാളെ സഹായിക്കാൻ പറ്റുന്ന ആൾ പറയുന്ന കഥകളുടെ ലോകത്തിലൂടെ അയാളും ഇയാളുടെ ലോകത്തിലൂടെ ആ സഹായിക്കാൻ പറ്റുന്ന ആളും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇതൊരു കഥകളുടെ ലോകം ഉണ്ടാക്കുക ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് വന്നത്.
ഞാനിപ്പോൾ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം, ലോർഡ് സ്പൈഡർ ആരാണെന്ന്. ഇതിനനുസരിച്ച് എനിക്കിത് വായിക്കുമ്പം നമ്മളിപ്പോൾ ഈ പബ്ലിഷിംഗ് ലോകത്ത് കാണുന്ന ബെസ്റ്റ് സെല്ലിംഗ് ഓതേഴ്സിൻ്റെ ഒരുപാട് പേരുടെ മുഖഛായ അതിനകത്ത് വെച്ചാൽ ആങ്സൈറ്റി ഉണ്ട്. 2034 ശേഷം ഫിക്ഷൻ എവിടെ പോകും, അതോടെ എൻ്റെ വയറ്റുപഴുപ്പ് മുടങ്ങില്ല എന്ന് പറയുന്നത്. ഇതേ ആളെപ്പറ്റി അതിനകത്ത് പറയുന്നുണ്ട്, 1 കോടി രൂപയുടെ ഹാഫ് ഇയർലി റോയൽറ്റി വാങ്ങുന്ന എഴുത്തുകാരനാണ് ഈ ആങ്സൈറ്റി. ഈ എഴുത്തുകാരൻ 131 പുസ്തകം എഴുതി കഴിഞ്ഞു. അതിൽ 90 മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലും 40 റൊമാൻസ് വിഭാഗത്തിലുമാണ്. 6 സ്യൂഡണിംസിൻ്റെ ഉപയോഗിച്ചാണ് എഴുതുന്നത്, അതിൽ ഒരു സ്യൂഡണിം ഒരു സ്ത്രീയുടേതാണ്. ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതറുടെ എല്ലാ മുഖഛായ, ഒരുപാട് പേരുടെ മുഖഛായകൾ ഒരുമിച്ച് കൂട്ടി വന്ന ഒരിതാണ്. ഞാൻ ഒരു വ്യക്തി എന്നുള്ള ഇതിൽ ചോദിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു റോൾ മോഡൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഇത് വായിച്ചപ്പോൾ?
ഇല്ല, സത്യത്തിൽ ഇല്ല, ഇല്ല, സത്യത്തിൽ ഇല്ല, അങ്ങനെ ഒരു റോൾ മോഡലില്ല. പക്ഷേ എഴുത്തുകാരനെ പറ്റിയുള്ള, എഴുത്തുകാരൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എന്തായിരിക്കാം. എഴുത്തുകാരെ പൊതുവിൽ എൻ്റെ ഒരു പരിചയത്തിൽ ഞാനടക്കമുള്ള എഴുത്തുകാർക്ക് നിറയെ ദൗർബല്യങ്ങളും ഭീരുത്വങ്ങളും മണ്ടത്തരങ്ങളുടെ ഒരു ഒരു വലിയൊരു ആവാസ കേന്ദ്രമാണ് ഒരു ശരാശരി എഴുത്തുകാരൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് പുറമേ കാണിക്കുന്നോ ഇല്ലെങ്കിൽ ആ ദൗർബല്യങ്ങളും ഭീരുത്വങ്ങളും മണ്ടത്തരങ്ങളും സ്വാർത്ഥതകളും എല്ലാമാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് വാസ്തവത്തിൽ സ്പൈഡർ. അത് അത് അയാൾക്ക് പറഞ്ഞുകൂടാ, അയാൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല, അയാൾ അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു സ്വാർത്ഥനും മണ്ടനും ഒക്കെ ആയിട്ട് അയാൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതാണ് ഞാൻ കണ്ടത്.
അപ്പം ഈ ലോർഡ് സ്പൈഡറുടെ ആ കഥാപാത്രത്തിൻ്റെ നിർമ്മിതിയിൽ പിന്നെ അത് ഒരുപാട് ഈ ഫിക്ഷൻ നോൺ ഫിക്ഷൻ കഥ എന്നിട്ട് ആ ഒരു രാജായുടെ ഒരു കഥ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതിനകത്ത്, ഈ ജീസസ് ലംബോദരമ്പിള്ള രംഗപ്രവേശം ചെയ്തതിന് ശേഷം. അപ്പം പിന്നെ എന്നിട്ട് അതിൻ്റെ ഒരു ജയൽ പിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. ശകലങ്കയും മൂന്ന് പ്രധാന കഥാപാത്രങ്ങൾ അതിനകത്ത്, ലോർഡ് സ്പൈഡർ, ജയൽ പിള്ള, റോസി. അപ്പം ഈ ജയൽ പിള്ള രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫിക്ഷനിൽ നിന്ന് നോൺ ഫിക്ഷനിലേക്കുള്ള പ്രയാണം വളരെ എന്താ പറയുക ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നു, അതെങ്ങനെ സോൾവ് ചെയ്യുന്നു ഒരു കണ്ടുപിടി, അത് ആ വഴിക്കാണ് ഈ കഥ പോകുന്നത്. അപ്പം ഈ ജയൽ പിള്ളയുടെ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ജയൽ പിള്ള എന്ന് പറഞ്ഞാൽ ജീസസ് ലംബോദരൻ പിള്ള. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനകത്തൊരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. ജീസസ് ലംബോദരൻ പിള്ള ബൈ പ്രൊഫഷൻ ഒരു ഹാങ്മാൻ ആണ്, ആരാച്ചാരാണ്. അപ്പം ഈ ആരാച്ചാർ പറയുന്നൊരു കഥയുണ്ട്. അതായത് ഒരു രാജാവ് പിന്നെ ഇത് ഭയങ്കര ഡെസ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് പുള്ളി കവിയായി പോയിരുന്നു എന്ന് പറയുന്നത്. അവസാനം കവിയായി പോയി കഴിഞ്ഞു. സർ ആ ഭാഗം ഒന്ന് ഒന്ന് ചെറുതായിട്ട് വായിച്ചാലൊരു പക്ഷെ ഒരു കണക്ട് കിട്ടും.
ഇവിടെ സുനിത പറഞ്ഞ പോലെ പിള്ള ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ. അപ്പോൾ മുറി എല്ലാ ജനലും മാതിരിയെല്ലാം അടച്ചിട്ടിരിക്കുക. പിള്ള വരുന്നൊരു വവ്വാലായിട്ടാണ് വരുന്നത്. വാസ്തവത്തിൽ പിള്ളയ്ക്ക് രൂപം മാറാനുള്ള ശേഷിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു വവ്വാലായിട്ട് അകത്ത് കടന്ന് വാസ്തവത്തിൽ പിള്ള വരുന്നത് താഴെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ വന്ന വഴിക്ക് ഇദ്ദേഹം ഇവിടെ കയറി വന്നതാണ്. അങ്ങനെയാണിത് പിള്ളയുടെ അവിടുത്തെ വരവ്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന് മനസ്സിലാകുകയും പിള്ള ഒരു നോൺ ഫിക്ഷൻ്റെ ആളാണ്, അതിമനോഹരമായ ഭാഷയും ചിന്തയും ഉള്ള ഒരാളാണ്, ഒരു ആരാച്ചാരാണ്. അപ്പം പിള്ളയ്ക്ക് ആവശ്യം കഥ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്, കഥ പറയാനും എഴുതാനും. അപ്പോൾ അദ്ദേഹം ഒരു ഒളിച്ചു നോട്ടക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വന്നതിനിടയ്ക്കൂടി മുകളിൽ വന്ന് ഈ എഴുത്തുകാരനെ യാദൃശ്യമായിട്ട് കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരാൻ പിള്ള തീരുമാനിക്കുകയാണ്. പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്പൈഡർക്കൊരു സംശയമുണ്ട്, ഇയാൾ യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ്. സ്പൈഡർക്കൊരു പേടിയുള്ളത് സ്പൈഡറുടെ വർക്കുകൾ പരഗ്രഹങ്ങളിൽ നിന്നുള്ള അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് സ്പൈഡറിനൊരു പേടിയുണ്ട്. അതുകൊണ്ട് സ്പൈഡർ ഇയാളെ ഒന്ന് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിള്ളയുടെ അവസാനത്തെ ചോദ്യമാണ് പിള്ളയോടുള്ളത്, ഈ പിള്ളയെ സ്നേഹിതനാക്കുന്നതിന് മുമ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പൈഡർ സെഡ്, ക്യാൻ യു പ്രൊഡ്യൂസ് എൻ ഒറിജിനൽ ടെസ്റ്റിമണി ഫ്രം എ പേഴ്സൺ ഓഫ് എമിനൻസ് ദാറ്റ് യു ആർ എ റെപ്യൂട്ടഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഹാങ് മാൻ? ദ മാൻ സെഡ്, സർ, ഐ ഹാവ് സെവറൽ ഓഫ് ദം, ദോ നോട്ട് ഓൺ മൈ പേഴ്സൺ ജസ്റ്റ് നൗ. ലൈക്ക് ദ വൺ ദ രാജ ഓഫ് തിരുമുട്ടാർ ഗേവ് മീ ആഫ്റ്റർ ഐ ഹാങ് ദിസ് മിസ്ട്രസ്. ഓ, വാട്ട് വാസ് ഹർ ക്രൈം? ഷീ മേർഡേഡ് ദ രാജാസ് ഫാദർ, ദ മഹാരാജ, ഇൻ ഹെർ ബെഡ്റൂം, മിസ്റ്റേക്കിംഗ് ഹിം ഫോർ ദ രാജ. ഹോ, സ്പൈഡർ സെഡ് സർപ്രൈസ്ഡ്, ദ മഹാരാജ മസ്റ്റ് ഹാവ് ബീൻ വെരി ആബ്സെൻറ്റ് മൈൻഡഡ്. വാട്ട് വാസ് ഹി ഡൂയിങ് ഇൻ ഹിസ് സൺസ് മിസ്ട്രസസ് ബെഡ്റൂം? I have not verified that, sir, the man said. Poor chap, must have lost his way. Very sad indeed, Spider mused. The man said, sir. Spider added thoughtfully, perhaps the light in the mistress's bedroom was poor. How come she couldn't distinguish between the son and the father? Was there a power failure? I am unaware of that, sir, the man said. Spider continued, or her eyesight must have been bad. the man regretfully added he hadn't verified that either. Oh, what a tragedy, Spiders mused. Imagine, the Maharaja thinks he is getting into his Rani's bed, and then boom. The man said, yes, sir. And think of the poor Raja, losing his father and mistress at one go. Terrible. The man said, sir, we live in bad times, Spider said. Hardly a day passes without power failure, poor eyesight, absent-mindedness, or some such terrible thing creating immense tragedies in reputed and respectable families. Suddenly, a thought struck him and he asked, but how did the Raja know that it was him the mistress wanted to finish off and not his father? The man said, I heard from highly placed sources that the Raja's spies eavesdropped on a conversation between his Rani and the jailed mistress, in which they consoled each other over the failure of the mission. They expressed the view, however, that the father was a good consolation prize. Spider said the matter seemed very delicate. The man agreed. He added that a few days later, the Rani was murdered on her way to the temple. Spider was aghast. A Rani murdered in plain daylight in a public place? Did the police have no shame? Was the culprit caught? He asked. The man said that as far as he knew, the culprit was never caught. He had, however, heard that the Raja had retired from public life afterwards and took to writing poetry. Spider asked if the poetry was any good. The man said he had heard it was below par. Spider was in a thoughtful mood. He said, I am surprised. Widowerhood, even divorce, is said to work extremely well for fiction, maybe not for poetry. This deserves to be studied.
ഈ ഒരു ഒരു ടോണിലാണ് ഈ പുസ്തകം പോകുന്നത്. പ്രത്യേകിച്ച് എഴുത്തുകാരൻ എഴുതുന്ന വഴികൾ, അതിനെപ്പറ്റിയുള്ള ഇങ്ങനെ ഒരു വളരെ സറ്റാരിക് ആയിട്ടുള്ള വഴികളിലൂടെ പോകുന്നതാണ്. പക്ഷേ ഈ പുസ്തകം എഴുതി തുടങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു സാർ, ഇത് എഴുതി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്ന് കേട്ടിട്ടുണ്ട്. എന്നാണ് എഴുതി തുടങ്ങിയത്?
എഴുതി തുടങ്ങിയത് എനിക്കൊന്നിപ്പോൾ ഇതിപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഇപ്പം 3 മാസമായി. അപ്പോൾ ഒരു അവസാനത്തെ എഴുതി തീർക്കുന്നത് അതിന് 1 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിനൊരു 12 കൊല്ലത്തോളം എടുത്തു ഇത് എഴുതി തീർക്കാൻ. പക്ഷേ അത് അതിനകത്തൊരു അങ്ങനെ അങ്ങനെ കണക്ക് പറയുന്നതിനകത്ത് പിന്നെ കാര്യമില്ല. കാരണം ഈ 12 കൊല്ലത്ത് ഞാൻ ആക്ച്വലായിട്ട് എഴുതിയത് ഒരു കൊല്ലോ ഉണ്ടായിരിക്കുള്ളൂ, 1 കൊല്ലോ 1.5 കൊല്ലോ. ബാക്കി സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് പോയതാണോ? മറ്റോരോ കാര്യങ്ങൾ ഇതിനിടയ്ക്കൂടെ പ്രസംഗിക്കാൻ പോകുന്നു, ഇതിനിടയ്ക്കൂടെ അതിന് പോകുന്നു, ഇതിന് പോകുന്നു, അങ്ങനെ അങ്ങനെ സമയം പോയി എഴുത്ത് അവിടെ ഇവിടെയൊക്കെ നടന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം തുടർച്ചയായിട്ട് ഇതിൽ വർക്ക് ചെയ്തത് അതിൻ്റെ എല്ലാം കൂടി ആ സമയം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലോ വർക്ക് ചെയ്തിട്ടുള്ളൂ.
പിന്നെ പക്ഷേ ഇതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു മുമ്പ് സാർ എഴുതി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഭാവം ഇങ്ങനെയായിരുന്നു പുസ്തകം?
ഇതിൻ്റെ ഭാവം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇതൊരു എന്താ പറയണ്ട, നമ്മുടെ ഒരു ഇവിടുത്തെ ഈ വളരെ ഗൗരവമായിട്ടുള്ള ആ സാധനം എഴുതാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരു മസിൽ പിടിച്ചുള്ള ഒരു ആഖ്യാനം ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വേണം ഇത് പോകാൻ എന്ന് തീരുമാനിച്ചതാണ്.
ഇപ്പം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇത് മലയാളത്തിൽ എഴുതുന്ന വളരെ വ്യത്യസ്തമായി എഴുതി പോകുന്നു എന്ന് തോന്നിയോ?
ഇല്ല ഇല്ല, ഇംഗ്ലീഷിൽ എഴുതുന്നു എന്നുള്ളത് മാത്രമേ തോന്നിയുള്ളൂ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചെഴുതണം. നമ്മുടെ ഭാഷയല്ല, നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ച ഭാഷയാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് പറയേണ്ട കാര്യങ്ങളെ ഏറ്റവും ലളിതമാക്കി ഏറ്റവും ഇതായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് എങ്ങും എത്തുകയില്ലാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം മലയാളികളെ നമ്മൾ അഹങ്കാരമായിട്ട് പറയുന്നത്, നമുക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവെള്ള പോലെ നമുക്ക് അറിയാമല്ലോ നമുക്ക് എന്താ പറയേണ്ടത്, എന്ത് പറയരുത്, എന്ത് പറയാം, ഇതെല്ലാം നമുക്ക് ആ ഒരു ധൈര്യമേ നമുക്കില്ലല്ലോ. ഇതിപ്പോൾ ആരാ വായിക്കുന്നത്, എവിടെയൊക്കെയുള്ള ആളുകളാണ് വായിക്കുന്നത്, നമ്മളുടെ ഓഡിയൻസ് പെട്ടെന്ന് അൺക്ലിയർ ആകുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഒരു അൺസർട്ടിനിറ്റിയാണ് പ്രധാനമായിട്ടുള്ളത്. അതെ,
അതെ,
ആകുകയില്ല. അതെ,
നമ്മളത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വിഷയം.
അതെ, മലയാളത്തിൽ എനിക്ക് തോന്നുന്ന മലയാളത്തിൽ നമ്മൾ ഇത് ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പം നമുക്ക് മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു തിങ്കിങ് തിങ്കിങ് ചിന്ത അല്ലെങ്കിൽ ഇമാജിനേഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ സാധനം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ അത് ഫ്ലോ ചെയ്യേണ്ടി വരും, ഇല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ അവിടെ മലയാളം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല, ഇവിടെ മലയാളത്തിൽ നിന്ന് ആ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട എക്സ്പീരിയൻസസ് ഒന്നും ഇതിനകത്തില്ല. മലയാളി ആംബിയൻസ് ഇല്ല, ഇല്ല.
സാറേ, പുസ്തകം വായിച്ചാൽ ഒന്നുകൂടെ അത് പിടികിട്ടും, കാരണം ഇത് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകമല്ല, ഒരു തരത്തിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പുസ്തകമല്ല. ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഉള്ള പുസ്തകവും അല്ല, അത് വായിക്കുമ്പോൾ അത് വേറൊരു ലെവലാണ്.
മലയാളി ആംബിയൻസ് ഇല്ല,
ഇല്ല, ഒട്ടുമില്ല, തീരെ ഇല്ല. അതാണ് ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നത്, ആരാണ് സ്പൈഡർ? സ്പൈഡർ എന്ന് പറയുന്നത് ലോർഡ് സ്പൈഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വോഡൌസിയൻ ഇതിലാണ് അത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അബ്സേർഡിലേക്ക് കുറേ പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പറയാനുള്ള വളരെ പ്രസക്തമായ പല കാര്യങ്ങൾ വളരെ ലേയേർഡായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പബ്ലിഷറിൻ്റെ റോൾ എന്തായിരുന്നു? ഞാൻ കേട്ടത് ഈ പബ്ലിഷർ സാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, ഇതിനെ വളരെ എൻകറേജ് ചെയ്ത് വളരെ ആസ്വദിച്ച് അവർ പബ്ലിഷ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം അത് കണ്ടിരുന്നു.
കാർത്തിക ഹാർപ്പർ കോളിൻസിലായിരുന്നപ്പോഴാണ് ഞാൻ വാസ്തവത്തിൽ ഈ പുസ്തകം കാർത്തിക്ക് ഓഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ. കാർത്തികയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇംഗ്ലീഷിലുള്ള മലയാളം കഥകളുടെ വിവർത്തനം. കാർത്തിക പെൻഗ്വിനിലായിരുന്നപ്പം ആണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പഴയ കാലം ഒരു 10-25 കൊല്ലമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ പെൻഗ്വിനിലായിരുന്നപ്പോൾ കാർത്തിക എൻ്റെ മലയാളം കഥകളുടെ കളക്ഷൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. അത് അന്നത്തെ കാലത്താണ്. അത് കഴിഞ്ഞ് ഹാർപ്പർ, അവിടുന്ന് ഹാർപ്പറിൽ നിന്ന് കാർത്തിക കോണ്ടെക്സ്റ്റിലേക്ക് പോരുന്നു. അപ്പോൾ ഈ പുസ്തകം ഞാൻ അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രസാധനത്തിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപക്ഷെ താല്പര്യമുള്ള വിഷയമായിരിക്കും ചിലർക്കെങ്കിലും, ഇംഗ്ലീഷ് പ്രസാധനം ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ തന്നെ, അവരോരോ പുസ്തകവും അവർ എടുത്തു കഴിഞ്ഞാൽ അവരാ പുസ്തകത്തിൻ്റെ അതിനെ പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാനായിട്ട് അതിൻ്റെ പുറകെ നിൽക്കും എന്നുള്ളതാണ്. ഒരു എഡിറ്റർ, ഇപ്പോൾ കാർത്തികയായിരുന്നു എൻ്റെ എഡിറ്റർ ആൻഡ് പബ്ലിഷർ. അപ്പോൾ കാർത്തിക ഒരു കൊല്ലം എൻ്റെ ഒപ്പം ഈ പുസ്തകത്തിനെ, ഇതിനെ ഓരോ വാചകവും എടുത്ത് വായിച്ച് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റി അതിനെ വീണ്ടും 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 റിവൈസ് ചെയ്ത് റീഷഫിൾ ചെയ്യാനുണ്ടോ എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് ആ തരത്തിലുള്ള ഒരു ഫോളോ അപ്പും ഒരു വർക്കും ഈ പബ്ലിഷർ, ഇംഗ്ലീഷ് പബ്ലിഷേഴ്സ്, അതായത് ഉത്തരവാദിത്തമുള്ള എല്ലാ ഇംഗ്ലീഷ് പബ്ലിഷേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ മേജർ പബ്ലിഷേഴ്സ് എല്ലാം അത് ചെയ്യുന്നുണ്ട്. അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു വലിയ സപ്പോർട്ടാണ്, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഇതിൻ്റെ ഫാക്ട് ചെക്കിങ് ചെയ്യുന്നത് ഒരു കൂട്ടർ, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേറൊരാൾ. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ മലയാളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അതേസമയം ഇംഗ്ലീഷ് ഇപ്പോൾ കോപ്പി എഡിറ്റർ എന്ന് പറയുന്നതാണ്. ആക്ച്വലി കാർത്തിക ഈസ് എ കോപ്പി എഡിറ്റർ ടേൺ പബ്ലിഷർ. അപ്പം കോപ്പി എഡിറ്ററുടെ ജോലി ഇതാണ്, ഈ മാനുസ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിട്ട് ആദ്യന്തം ഓരോ വാക്കും ഓരോ വാചകവും വായിച്ച് ചിന്തിച്ച് ഇതിനകത്ത് കാർത്തിക എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന പല ആശയങ്ങളും ഈ പുസ്തകത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇതിനകത്തെ ചില കാര്യങ്ങൾ ഞാൻ കാർത്തികയുടെ സജഷൻ എടുത്തിട്ട് ചെയ്യാൻ മാറ്റി. കാരണം അത് ദാറ്റ്സ് എ മച്ച് ബെറ്റർ, ഞാൻ ചിന്തിച്ചതിനേക്കാളും നല്ല കാര്യമാണ് കാർത്തിക എന്നോട് എനിക്ക് പറഞ്ഞു തന്നത്. അതായത് അതിൻ്റെ അവസാനം ഒരു മുഴുവൻ ചാപ്റ്ററും ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇപ്പോൾ ഇത് പറയണോ വേണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അവസാനം അത് നോവൽ അറിയാവുന്നവർക്ക് ഒരു പക്ഷേ അതായത് ഈ പിന്നെ സ്പൈഡറുടെ ഭാര്യയെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു അധ്യായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോൾ കാർത്തിക പറഞ്ഞു അതൊരു ഞാനിതിൻ്റെ ഒരു ഒരു നോവലിൻ്റെ ഒരു പീക്ക് മോമെൻ്റായിട്ട് ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കാർത്തിക പറഞ്ഞു അത് ഒരു പക്ഷേ റോസിയെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ റോസി തന്നെയാണ്. അപ്പോൾ റോസിയെ ചെറുതാക്കുന്ന, റോസിയയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന, റോസിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്കത് അവനെ ഒന്ന് എടുത്ത് റീറൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ റീറൈറ്റ് ചെയ്തു. കാർത്തിക പറഞ്ഞ അനുസരിച്ച്
പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സിന് തരാവുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ട് പബ്ലിഷേഴ്സിന് തരാവുന്ന ഒരു ഇൻപുട്ടാണ്.
വമ്പിച്ച് ഇൻപുട്ട്. മലയാളത്തിൽ അതില്ല എന്നുള്ളത്, അത് നമ്മൾ മലയാളത്തിലില്ല.
അതെന്ത്
വാസ്തവത്തിൽ അത് മലയാളം, മലയാളത്തിലുള്ള ഏത് ഭാഷയിലും അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാഹിത്യത്തിൻ്റെ അതത് സമയത്ത് എഴുതപ്പെടുന്ന സാഹിത്യത്തിൻ്റെ വളരെയധികം അതിൻ്റെ വാല്യൂ ആഡിങ് എന്ന് പറയാൻ നടക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എഡിറ്റേഴ്സ് വേണം. ആ രീതിയിൽ നമുക്ക് ഒരു പത്രത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടോ, അപ്പോൾ ഈ കാർത്തികയെ പോലെയുള്ള അതുപോലെ എത്ര, ഞാനും കാർത്തികയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നത് ബിക്കോസ് യു ഐ വാസ് ഡയറക്ട്ലി കണക്റ്റഡ്. ഇതുപോലെയുള്ള എഡിറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പരന്ന വായന എന്ന് പറയുന്നതാണ്. ഭയങ്കരമായ വായനയാണ്, അവരുടെ റെഫറൻസസ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാനൊരു എൻ്റെ ഒരു സാധനം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഈ പുറകിൽ കിടക്കുന്ന ഈ വായന അതിലേക്ക് അവർ അപ്ലൈ ചെയ്യുന്ന അവരുടെ അറിവ്. അപ്പോൾ അവിടെ എനിക്ക് ഇനി എൻ്റെ അറിവിനേക്കാളുമൊക്കെ അപ്പുറത്ത്, അതുപോലെ തന്നെ ഭാഷയുമായിട്ടുള്ള ഭാഷയുടെ ഈ ന്യൂവാൻസിങ്, ചെറിയ വ്യംഗ്യങ്ങളും ചെറിയ അർത്ഥവ്യത്യാസങ്ങളും ഒരു അല്പം ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആ എൻ്റെ ആ ഇതിന് വരുന്ന മാറ്റങ്ങളും എല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അത് ഇവിടെ ഇപ്പം അത് ഇവിടെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് ഈ ഇതും കൂടെ പറഞ്ഞ ആ വിഷയം തീർക്കാം. കാരണം ഇപ്പോൾ ഹെമിങ്വേയും മറ്റും നമ്മുടെ ലോകപ്രശസ്തരായ അമേരിക്കൻ ബ്രിട്ടീഷ് റൈറ്റേഴ്സ് എല്ലാം അവർ അവരുടെ അക്നോളജ്മെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഒന്നാമത്തെ ലൈനിലെ അവരുടെ താങ്ക്സ് മുഴുവൻ പോകുന്ന ആ പബ്ലിഷിംഗ് ഹൗസിലെ എഡിറ്റർക്കാണ്. കാരണം ആ എഡിറ്ററാണ് അവരെ ആ പുസ്തകം അങ്ങനെ ആക്കി കൊടുത്തിരിക്കുന്നത്. അത് അവർക്കത് അക്നോളജ് ചെയ്യാൻ ഒരു ലജ്ജയുമില്ല എന്നുള്ളതാണ്. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട, അത് സുനിതി അത് ചോദിച്ചത് നന്നായി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയാളത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉള്ള ഒരു കാര്യം, ഏത് ഭാഷയിലും അത്യാവശ്യമായിട്ടുള്ളതാണ്.
ഇത് മലയാളത്തിൽ ഇത്രയും കൊല്ലം എഴുതിയതിന് ശേഷം ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് എഴുതുന്നതായതുകൊണ്ട് ഇതൊരു പുതിയതായിട്ട് തോന്നിയോ? അപ്പോൾ
എങ്ങനെ ഇത് മലയാളം? ഇല്ല, ഞാൻ കാർത്തികയായിട്ട് എൻ്റെ മറ്റേ പുസ്തകങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇതിപ്പോൾ വാസ്തവത്തിൽ ഇത് ഇംഗ്ലീഷിൽ ഞാൻ എഴുതുന്ന ആദ്യമാണെങ്കിൽ മറ്റേ ട്രാൻസ്ലേഷൻസിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മൂന്ന് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ കോപ്പി എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, നല്ല കോപ്പി എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. നോട്ട് റിയലി. അവർക്ക് ഇത് മാത്രം, ഇതിൽ ഇത് ഞാൻ ഈ എഴുതിയിരിക്കുന്നതാണ് അവരുടെ ഫണ്ടമെൻ്റൽ എന്ന മാട്രിക്സ് എന്നോ അല്ലെങ്കിൽ ആ ഇതെന്ന് ആ ടെക്സ്റ്റ്. ഇപ്പോൾ അല്ലാണ്ട് ഞാൻ മലയാളത്തിൽ എഴുതി എന്താണെന്ന് പിന്നെ കാർത്തിക അറിയേണ്ട ഒരു ഷീ നോസ്. അത് മലയാളി ആയതുകൊണ്ട് കാർത്തിക അറിയാം. മറ്റേ ബുക്ക് ചെയ്തുകൊണ്ടല്ല അവർക്കതറിയാം. അത് ഇറ്റ്സ് ഓൺലി ആക്സിഡൻ്റൽ കേട്ടോ. കാർത്തിക അന്ന് അത് ചെയ്ത് ഇപ്പം വേറൊരു കോപ്പി എഡിറ്റർ ആയിരുന്നു വരുന്നെങ്കിൽ, അവർ ഒരു മലയാളി അല്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ഇത് തന്നെയായിരുന്നു, ഇതുപോലെ തന്നെ പോയേനും. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഒരു പക്ഷേ അവരോട്, ഇപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ആണ് കോപ്പി എഡിറ്ററെങ്കിൽ ഇതിനകത്ത് ചില തിരുനെൽവേലി എവിടെയാണെന്നുള്ള ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം അവർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്ന്, അതുപോലെ കാരണം തിരുനെൽവേലിയിൽ നിന്ന് പറന്നു വരുന്നു, അത് ഞാൻ പറഞ്ഞ അതുവരെ അവർ ചോദിക്കും. തിരുനെൽവേലിയിൽ നിന്നൊരു വവ്വാലിന് പറന്നു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഒരു നല്ല കോപ്പി എഡിറ്റർ ചോദിക്കും. ഇത്രയും ദൂരം എങ്ങനെ ഒരു വവ്വാലിന് പറക്കാൻ പറ്റും എന്നുള്ള അതൊക്കെ, അത് അത്തരം ചോദ്യങ്ങൾ വരെ അവർ ചോദിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം.
സാർ, ഇതിനകത്ത് റിലീജിയനെ പറ്റി, ഇത് ധാരാളമായി റിലീജിയനെയും പോളിറ്റിക്സിനെയും ഇട്ട് നല്ലോണം വാരിയിട്ടുണ്ട് ഇതിനകത്ത്, അങ്ങനെയാണ് തോന്നിയത് എനിക്ക്. അപ്പോൾ മാർത്തുമ്മി എന്ന് പറയുന്ന പിന്നെ
പുണ്യാളനെ,
അത് എന്ത് പറഞ്ഞാലും മാർത്തുമ്മയുടെ പേര് പറഞ്ഞാണ് ലോർഡ് സ്പൈഡർ അവസാനിപ്പിക്കുന്നത്, തുടങ്ങുന്നു അവസാനിപ്പിക്കുന്നത്. മാർത്തുമ്മിയും ഉണ്ട്, പിന്നെ അതിൻ്റെ പുറത്ത് മാർക്സിസത്തിൻ്റെ ഐ എം എ ഹാഫ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് ലോർഡ് സ്പൈഡർ പറയുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഹാഫ് കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നിരിക്കാം എന്ന്. അപ്പൊ ഈ കമ്മ്യൂണിസം അഥവാ മാർക്സിസം സ്റ്റാലിൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇമേജസ് മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസും വരുന്നുണ്ട്, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസും വരുന്നുണ്ട്,
ലേഖനം എഴുതുന്നത് പാർട്ടിക്ക്
വേണ്ടിയാണ്. അപ്പൊ അതെനിക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നുന്നു സാർ. അതൊന്ന് ആ ലേഖനം എഴുതുന്നത് പാർട്ടിക്ക്, അത് ഈ ഇദ്ദേഹം ഫിക്ഷനിൽ നിന്ന് നോൺ ഫിക്ഷനിലേക്കുള്ള ഒരു ചോട് മാറ്റം വരുത്തുന്നത് തന്നെ പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ട്. അതായത് മരണത്തിനും കല്യാണത്തിനും കാണുമ്പോൾ ഹലോ പറയുന്ന ആളുകൾ
പാർട്ടിയിൽ നിന്ന് എന്താ വയസ്സായി പോയ ആളുകൾക്ക് വേണ്ടി വീട് ഉണ്ടാക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സുവനീറാണിത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനുള്ള സുവനീറാണ്. ആ സുവനീറിലാണ് ഇദ്ദേഹം എഴുതുന്നത്.
അതെ അതെ,
അങ്ങനെയാണ് പറയുന്നത്.
അതെ, ആ സുവനീറിന് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്.
അപ്പൊ അതിനെപ്പറ്റി സാർ ഒരു റീഡിംഗ് എന്തെങ്കിലും?
അതിനെപ്പറ്റി ഒരു റീഡിംഗ് ഇവിടെ ഇല്ല. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു റീഡിംഗ് ഈ ഇല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടതേ, ഈ സ്റ്റാലിനെ ഇവർ പിന്നെ സ്പൈഡറുടെ ഭാര്യയുടെ ഗ്രാൻഡ് മദർ ഒരു യഹു സ്പൈഡറുടെ ഭാര്യ ഈ ലേഖനം എഴുതുന്നതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അവസാനം. അപ്പം അവർ പറയുന്നുണ്ട് സ്റ്റാലിൻ ഒരു സ്ത്രീയായിരുന്നു എന്നുള്ള അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്പൈഡറെ ഞെട്ടിക്കും. അത് പിള്ള സ്പൈഡറോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വീണ്ടും സ്പൈഡറിന് പേടി തോന്നുന്നു, എൻ്റെ ഭാര്യ തന്നെ ഒരു അന്യഗ്രഹ സ്പൈ ആണോ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇത്തരം രഹസ്യങ്ങളൊക്കെ ഇവരെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് സ്പൈഡർ ഭാര്യയോട് പറയും, നിങ്ങൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ, ഈ സ്റ്റാലിൻ ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാലിനെ പറ്റി ഇവർ പിന്നെ ഈ സ്ത്രീ എങ്ങനെയാണ്, അത് സ്റ്റാലിൻ വുമൺ എന്നാണ് വിളിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ സ്പൈഡർ ഇങ്ങനെയാണ് പറയുന്നത്, ഐ ആം ഇൻഡീഡ് പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ദാറ്റ് യു ഹാവ് സച്ച് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എബൌട്ട് എ ഹിസ്റ്റോറിക്കൽ ലീഡർ ഓഫ് ദ റെവല്യൂഷൻ. ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് യു ഹാഡ് ആക്സസ് ടു സീക്രട്ട് സോവിയറ്റ് ആർക്കൈവ്സ്? ഇഫ് ദ കൊമ്രേഡ്സ് റേസ് എ ക്വസ്റ്റ്യൻ എബൌട്ട് ദ സ്റ്റാലിൻ വുമൺ, ക്യാൻ വി ഡിഫെൻഡ് അവർ സ്റ്റേറ്റ്മെൻറ്റ്? കാരണം ലേഖനത്തിൽ അച്ചടിച്ചു വന്ന സഹാക്കൾ ചോദിക്കുകയല്ലേ, ഇത് സ്റ്റാലിൻ ഒരു സ്ത്രീയാണെന്ന് ഞങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. റോസി സെഡ്, ഓ ഐ ആം ഗ്ലാഡ് യു റേസ്ഡ് ദിസ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഫാമിലി സീക്രട്ട് ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് ഷെയറിംഗ് വിത്ത് മൈ കൊളാബറേറ്റേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രോബിറ്റി. അപ്പോൾ ഇത് റോസി ഇത് ഈ സ്പൈഡറോട് പോലും പറഞ്ഞിട്ടില്ല. My grandmother was a reputed Jewish seamstress from Kochi who married one of the early communist leaders. അതാണ് കൊച്ചി ഒരു ഒരു കേരള റെഫറൻസ് ആയിട്ട് ഇതിൽ വരുന്ന ഒരു സംഭവമാണിത്. She accompanied her husband who was a member of the party and proficient in Russian to Moscow where he worked in the Soviet propaganda wing. She continued her seamstress's trade from her home in Moscow and her reputation spread far and wide. That was how Stalin heard of her and had her put in charge of his wardrobe. He seemed to enjoy the idea that a Jewess was his wardrobe manager. One day, she had got ready for him a ceremonial uniform for the occasion of a grand parade. Stalin was trying it on in his bedroom while she waited in the anteroom. She thought she heard him call out her name, and using her liberty as a member of his personal staff, she pushed the door open and peeped in. And what did she see? She saw Stalin standing there as a woman. She fell down in a faint. When she came to, she found herself lying on one of the magnificent Tsarist sofas and Stalin sitting across the room on another, wearing the uniform she had made for him and drinking vodka. He told her he was not going to kill her, though that was the wise thing to do, because she was such a good seamstress and he wouldn't be able to find a replacement. And he appreciated her being a Jew. There was something about Jews, he said, that he was at a loss to explain. Stalin wasn't wearing his mustache and his boobs were loose. They bobbed and swayed under the unbuttoned uniform. he was a funny sight. He told her not to speak about what she saw to anyone, ever, because he didn't want to lose such a wonderful seamstress to the whims and fancies of his secret police. They were a terrible and mischievous lot. They made things very hard for women before killing them. Then he came over to her, helped her up, sat next to her and kissed her. As she watched wide-eyed, he got up, removed his tunic and pants, let down his hair and stood before her as a beautiful woman. My grandmother said he was sensational looking. Stalin went up to her and embraced her, holding her close, and my grandmother thought she had an orgasm, which I don't believe, because she had never known one to begin with. My grandmother and grandfather returned to Kochi after Stalin's death, and she revealed this story to her daughter, my mother, on her deathbed. She told her that while her fear of Stalin remained, she couldn't also forget the marvelous orgasm. So, my collaborators, this is the historical background of my reference to the Stalin woman. I hope you are satisfied. If the comrades call the statement into question, I can tell them this story. But is it a bit too adult for them, I wonder?
Sir, ഇത് വായിച്ച സ്ഥിതിക്ക് ഈ പുസ്തകത്തിനകത്തെ സെക്ഷുവാലിറ്റി ടോൺസിനെ പറ്റി കൂടെ ഒന്ന് സംസാരിച്ചേക്കൊള്ളായിരുന്നു.
ഇതിനകത്ത് ഒത്തിരി സെക്സ് ഉണ്ടെന്നുള്ളതാണ് സത്യം. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ സാധാരണ ഇങ്ങനെ സെക്സ് എന്ന് പറയുന്ന ആ സംഭവമല്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. ഒരു
ഒത്തിരി സെക്ഷുവൽ റെഫറൻസസും സെക്ഷുവൽ ബാക്ക്ഗ്രൗണ്ട്സും ഇതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഞാൻ ഈ പുസ്തക എഴുതിയിൽ ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യമാണ്. മലയാളത്തിൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മലയാളത്തിൽ എഴുതാൻ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരുപക്ഷെ മലയാളത്തിൽ എഴുതാൻ പ്രയാസം വരും. അത് നമ്മുടെ ഭാഷയ്ക്കുള്ള ഒരു നമ്മൾ മലയാളം ഒരു എല്ലാ ഭാഷയും അത് സംസാരിക്കുന്ന സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണല്ലോ. ഭാഷയ്ക്കൊരു ആ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. അപ്പം മലയാളികളുടെ സദാചാര ബോധവും അവരുടെ ധാർമ്മിക ബോധവും അവരുടെ മതപരമായ അല്ലെങ്കിൽ ലൈംഗികതയെ പറ്റിയുള്ള അവരുടെ സമീപനങ്ങളും ഒക്കെ ചേർന്ന് നമ്മുടെ ഭാഷയുടെ മേൽ പല പല പിന്നെ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം മുകുന്ദൻ ഇതിനെപ്പറ്റി പിന്നെ മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ അവൻ പറഞ്ഞു ഇതാണ്, ഇതിപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇതിൽ പറഞ്ഞ ഒരു കാര്യവും നമുക്ക് എഴുതാൻ പറ്റില്ല. അല്ല ചിലപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ ഇന്നലെ എഴുതും പമ്മൻ സത്യം അങ്ങനെയുണ്ട് അമ്മൻ അത് അതുമുണ്ട് പമ്മനൊക്കെ എഴുതിയിരുന്നു ഒരു കാലത്ത് എഴുതിയിരുന്നു ഇന്ന് എഴുതാൻ പറ്റില്ല. അല്ല ഞാനത് നീലനത് പറഞ്ഞ നന്നായി. കാരണം ഞാൻ പറയട്ടെ, അതിനും പണ്ട് വെൺമണി മഹാനെ പോലെയൊക്കെ ഉള്ളവർ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും മലയാളത്തിൽ അതിമനോഹരമായിട്ട് ലൈംഗികത വർണ്ണിച്ചിരുന്നു. അന്ന് അവരെ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞ് ഓടിച്ചു. ശൃംഗാരം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തം പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ ഈ നവോത്ഥാനം വന്നിട്ട് ഈ പ്രൂഡറി സെക്ഷുവൽ പ്രൂഡറി എന്ന് പറയുന്ന ഈ സാധനം ഈ കപട സദാചാരങ്ങളെല്ലാം കൂടെ വന്ന് ഇതിനെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു വാക്ക് ഇപ്പം മീശ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യത്തിൽ വന്ന പോലെ ഒരു വാക്ക് എവിടെയെങ്കിലും പിഴച്ചു പോയാൽ പത്രം തന്നെ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പം അതുണ്ട് എങ്കിലും പക്ഷെ നമുക്ക് മലയാളത്തിൽ വിജയൻ സെക്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേറെ കുറച്ച് പമ്മൻ ഓഫ് കോഴ്സ് പമ്മൻ ഈസ് വെരി ഫേമസ്. പക്ഷേ പമ്മനെ അതിൻ്റെ പേരിൽ പമ്മൻ ഭയങ്കരമായിട്ട് മുദ്രകൂത്തപ്പെട്ടു പോയിട്ടാണ് എൻ്റെ ഓർമ്മ. റീഡർഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു പമ്മനെ ഒരു ലൈംഗിക പുസ്തകം വായിക്കാനായിട്ടെന്ന് പറഞ്ഞ പേരിലാണ് പലരും ലൈംഗിക പമ്മനെ വായിക്കാൻ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇതുണ്ട്. വളരെ കറക്റ്റ്
സെക്ഷുവാലിറ്റിയുടെ ജെൻഡർ എങ്ങനെയാണ് സാർ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും കോഷൻസ് എടുത്തിട്ടുണ്ടോ?
അല്ല ഇതിനകത്ത് അത് ഞാൻ ജെൻഡർ ഇതിൽ മാത്രമല്ല, നമ്മളും ഇപ്പം ഈ ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ ഈ സമയത്ത് ഈ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ജെൻഡർ ഹാൻഡിൽ ചെയ്യുന്നതിൽ അങ്ങേയറ്റത്തെ കോഷൻ എടുക്കണമല്ലോ. കാരണം നമ്മുടെ ഇവിടുത്തെ ശരാശരി മലയാളി പുരുഷ മേധാവിത്വ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മൾ ജെൻഡർ ഹാൻഡിൽ ചെയ്താൽ നമ്മൾ ഈ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ലാതെയായി പോവുകയായിരുന്നു. അപ്പോൾ അത് മലയാളത്തിൽ എഴുതുമ്പോഴും ഇതിലെഴുതുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് സ്ത്രീയുടെ വ്യക്തിത്വവും സ്ത്രീയുടെ നമ്മോടുള്ള തുല്യതയും ബാക്കി കാര്യങ്ങളും കൃത്യമായിട്ട് ബാലൻസ് മനഃപൂർവ്വം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഉള്ളു നിർഭാഗ്യവശാൽ. കാരണം നമ്മുടെ എല്ലാം തലച്ചോറിനകത്ത് പുരുഷ മേധാവിത്വം എഴുതപ്പെട്ട് ഇങ്ങനെ മുദ്രയടിച്ച് ചെറുപ്പത്തിലെ തൊട്ട് വെച്ചിട്ടുള്ള കാരണം ഓരോ തവണയും നമ്മളിതിനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് വീണ്ടും എഴുതേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ കാര്യം.
പക്ഷെ ആ കണ്ടീഷനിങ് അങ്ങനെ വന്നതായിട്ട് തോന്നിയില്ല. അപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം റോസി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിർമ്മിതിയാണ്. ഏറ്റവും കഥയുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരാരുമല്ല, അതിനകത്ത് എഴുത്തുകാരി അഥവാ എഴുത്തുകാരൻ ശരിക്കും റോസിയാണെന്നാണ്. അപ്പോൾ റോസിയുടെ കഥാപാത്രം എങ്ങനെയാണ്, അതിൻ്റെ ഒരു നിർമ്മിതിയുടെ വഴി എന്തായിരുന്നു?
അതാണ് ഈ റോസി ഒരു റോസിയാണ്. സ്പൈഡർ പലയിടത്തും പറയുന്നുണ്ട് റോസിയാണ് എൻ്റെ മെൻറ്റർ. വാസ്തവത്തിൽ അതെ, സ്പൈഡറുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം ചോദിക്കുന്നതും പ്രത്യേകിച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപദേശം ചോദിക്കുന്നതും റോസിയുടെ അടുത്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം റോസി ഒരു കലാപകാരിയും പരിപൂർണ സ്വതന്ത്രയുമായിട്ടുള്ള എല്ലാ മതപരവും ജാതിപരവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ സ്പൈഡറേക്കാളെല്ലാം 10 മടങ്ങ് ഔട്ട്സൈഡർ ആയിട്ടാണ് ഞാൻ റോസിയെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനെയെല്ലാം പരിപൂർണമായിട്ട് അടി മുതൽ മുടി വരെ തിരസ്കരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. സ്പൈഡർക്കൊന്നും പോലും അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് റോസിയുടെ അതിനകത്തെ ഒരു ഇപ്പം ലേഖനം എഴുതുന്നതിലേക്ക് റോസി വന്നു കഴിയുമ്പം അതിനെ റോസി വേറൊരു മറ്റൊരു വഴിയിലേക്ക് പിന്നെ റോസി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനെ ആദ്യം കണ്ട ആളുകളിൽ ഒരാളാണ് റോസി ഇതിനകത്ത്. ദൈവം ഇതിനകത്തൊരു ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ദൈവത്തിനെ ആദ്യം ദൈവത്തിനെ കാണാൻ പോകുന്നു എന്ന ഒരു അറിവ് കൊടുത്ത ആളുകളിൽ ഒരാളാണ് റോസി. അതിൻ്റെ ഒരു പാസേജും കൂടെ ഇനി അധികം വായിക്കണ്ടെന്ന് തോന്നുന്നു.
അവതരിപ്പിച്ചിട്ടില്ല
റോസി. അപ്പൊ ഇവര് ദൈവത്തിനെ കാണുമ്പോ ഈ ദൈവത്തിനെ ഇവര് ഒരു ഇതാ ഞാൻ പറഞ്ഞു, ഒത്തിരി റെഫറൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു സീക്രട്ട്. ആസ് സൂൺ ആസ് ദേ വെർ ബാക്ക് ഹോം, സ്പൈഡർ ആസ്ക്ഡ് റോസി ദ ക്വസ്റ്റ്യൻ. ഷീ സെഡ് ഷീ വാസ് ഗ്ലാഡ് സ്പൈഡർ ഹാഡ് ആസ്ക്ഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ because it brought back fine memories. One day, during her beautiful teenage years, she was masturbating while meditating on a huge rising moon with a sleepy red face. At the moment she came, a shooting star streaked across the sky, and she shouted a wish, "God, I want to see you." After a few moments, a squirrel came scurrying up her thigh, tickling her with its claws. It climbed up her tummy, nibbled a moment on her left nipple, jumped on her shoulder and whispered into her ear, "Of course you will." Rosie didn't understand. "I will what?" she asked. The squirrel hissed, "We'll see God. You will find her singing in a pavilion in the sky. I was sent in the shooting star to tell you this. The reason is that you masturbated with faith." Rosie said, the squirrel then scampered down and stayed for a while between her legs. Spider's curiosity was aroused. He asked what it was doing there. Rosie said she had no idea as she lost track of time. But her hunch was that it was into some sort of prayer, or maybe reporting to God telepathically that the mission had been accomplished. So she said, today, as soon as she saw the pavilion in the sky and heard the music, she knew the moment predicted by the squirrel had come. Spider asked if she thought the squirrel was a messenger of God. She said, of course it was. Spider said the mystery was, why was it praying between her legs of all places? She replied that these preferences could not be explained.
I think that requires an applause.